ഒരു പ്രിവിലേജാണ്, ഒരു വലിയ പദവിയും സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ ഇതിൽ പങ്കെടുക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുപക്ഷെ ഒന്നോ രണ്ടോ പേരെങ്കിലും നിങ്ങൾ 100 പേരിൽ വീട്ടിൽ നിർബന്ധിച്ച് ഇവിടെ അയച്ചവർ കാണും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാതെ വന്നവരും ഇതിൽ കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിന് സാധ്യതയുണ്ട്. എന്നാൽ പോലും ഇവിടെ 3 ദിവസം നാം ഇതിൽ പങ്കെടുത്ത് പല പുതിയ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടെത്തി, നല്ല ഒരു ഫെലോഷിപ്പും നല്ല സ്നേഹിതരെയോ കണ്ടെത്തി മടങ്ങിപ്പോകുമ്പോൾ നിങ്ങൾക്ക് ഇച്ഛാഭംഗം ഉണ്ടാകത്തില്ല. നിങ്ങൾ സന്തോഷത്തോടെ ഇതിൻ്റെ ഇങ്ങനെയുള്ളൊരു ക്യാമ്പിൻ്റെ ബെനിഫിറ്റ്സ് നേടിക്കൊണ്ട് നിങ്ങൾ മടങ്ങിപ്പോകും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഞാനിവിടെ ഇരുന്നപ്പോൾ ചിന്തിക്കുകയായിരുന്നു എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ തിരിഞ്ഞുനോട്ടം നടത്തി. നിങ്ങളെ പലരെ പോലെ ഒരു 15 വയസ്സുള്ളപ്പോൾ മുതൽ ഞാനും പല യൂത്ത് ക്യാമ്പിലും പോയിട്ടുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ ഇങ്ങനെയുള്ള ക്യാമ്പുകളിൽ പങ്കെടുത്തതും അതിൽ കൂടെ ലഭിച്ച അനുഗ്രഹങ്ങളും എനിക്ക് വളരെ സന്തോഷത്തോടെ മാത്രമേ ഓർക്കാൻ കഴിയത്തുള്ളൂ. ക്രിസ്തുവിൽ വളരുവാനും ഇവിടെ നമ്മുടെ തീം എഴുതിയിരിക്കുന്ന പോലെ കർത്താവിനോടുള്ള ഡിവോഷൻ, ഭക്തി, സ്നേഹം, ആ സ്നേഹത്തിൽ വളർന്നു വരാനും അത് ഓട്ടോമാറ്റിക്കായിട്ട് വെറുതെ സംഭവിക്കുന്ന കാര്യമല്ല. വി നീഡ് എൻകറേജ്മെന്റ് ആൻഡ് ഫെലോഷിപ്പ് ലൈക്ക് ദിസ്. ഇതിൽ നമുക്ക് ഇങ്ങനെയുള്ള സമയത്ത് അനേക കൂട്ടുകാരെ കണ്ടെത്താൻ സാധിക്കും. നിങ്ങൾ ഇന്നാരെങ്കിലും പുതിയ ഫ്രണ്ട്സിനെ കണ്ടുപിടിച്ചോ? യു ഗോട്ട് സം ഫ്രണ്ട്സ് ടുഡേ? യെസ്, യെസ്. അത് വലിയൊരു സന്തോഷകരമായ കാര്യമാണ്. നമ്മുടെ ദേശത്തു നിന്നും ഇങ്ങോട്ട് വന്ന് ഒരുമിച്ച് വന്നുകൂടി പല ആളുകളെ, പല സ്നേഹിതരെ കണ്ടെത്തുവാനും ഒരുപക്ഷെ നമ്മുടേതുപോലുള്ള പ്രശ്നങ്ങൾ മറ്റു ചിലർക്കും ഉണ്ട് എന്നറിയാനും കഴിയുന്നതും ഒരു എൻകറേജ്മെന്റ് ആണ്. ഞാൻ മാത്രമല്ല ഈ പ്രശ്നമുള്ള ആള്, എന്നെ പോലെ മറ്റു പലരും ഇങ്ങനെയുള്ള പ്രതിസന്ധികളെ തരണം ചെയ്യുന്നുണ്ട് എന്ന് ചിന്തിക്കുവാനിടയാകുന്നതും എൻകറേജ്മെന്റിന്റെ ഒരു വിഷയമാണ്. ഇവിടെ എഴുതിയിരിക്കുന്ന ഈ തീം നിങ്ങൾ മറന്നുപോകരുത്. വളരെ അർത്ഥപൂർണമായൊരു തീമാണ് ഈ പ്രാവശ്യം സെലക്ട് ചെയ്തിരിക്കുന്നത്. അൺഡിസ്ട്രാക്റ്റഡ് ഡിവോഷൻ ടു ക്രൈസ്റ്റ്, ക്രിസ്തുവിനോടുള്ള പതറിപ്പോകാത്ത ഒരു സ്നേഹവും ഭക്തിയും. അതിന്റെ അർത്ഥം നമ്മുടെ കർത്താവിനോടുള്ള സ്നേഹവും ഭക്തിയും ഡിസ്ട്രാക്റ്റഡ് ആകാൻ സാധ്യതയുണ്ടെന്നാണ്, അല്ലേ? ഇറ്റ് കുഡ് ബി ഡിസ്ട്രാക്റ്റഡ്, ഇറ്റ് കുഡ് ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ്. എന്നാൽ നാം ഈ മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിലേക്കുള്ള നമ്മുടെ ഭക്തിയിലേക്ക് മുറുകെ പിടിക്കുവാൻ, എല്ലാ ഡിസ്ട്രാക്ഷൻസിനെയും കണ്ടെത്തി അതിനെ തള്ളിക്കളയുവാനും സാധിക്കുന്നു. ഇന്ന് നാം വന്ന സമയം മുതൽ കേട്ടുകൊണ്ടിരുന്ന വചനങ്ങളും അതിലേക്ക് നമ്മെ ഗൈഡ് ചെയ്യുന്നതാണ്. ഡിസ്ട്രാക്ഷൻസ് കണ്ടെത്തി, നമ്മെ തെറ്റിച്ചു കളയുന്ന വഞ്ചനകളെ കണ്ടെത്തി മാറ്റിക്കളയുക. പ്രത്യേകിച്ചും ഇപ്പോൾ നാം കേട്ട ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ബിവെയർ ഓഫ് ദ ലൈസ് ഓഫ് ദ ഡെവിൾ. പിശാചിന്റെ കള്ളങ്ങളെ, നുണകളെ തിരിച്ചറിഞ്ഞ് അതിനെ തള്ളിക്കളയണം, തള്ളിപ്പറയണം. രണ്ട് കാര്യങ്ങൾ രണ്ടു വശത്തുമായിട്ട് നിൽക്കുന്നു. ഒന്ന് സൈറ്റൻസ് ലൈസ്, മറ്റടുത്ത് ഗോഡ്സ് ട്രൂത്ത്സ്. ഇതിനിടയിൽ നാമൊക്കെ ഒരു പോരാട്ടത്തിലാണ്. ദൈവത്തിന്റെ സത്യം ഞാൻ എടുക്കുമോ അതോ പിശാചിന്റെ കള്ളങ്ങൾ സ്വീകരിക്കുമോ? ഇവിടെ നാം പല കാര്യങ്ങളും കേട്ടു. കുറ്റബോധവും നിരാശയും, നിന്നെ കൊണ്ട് കൊള്ളുകയില്ല, നീ ശരിയാകത്തില്ല, പിന്നെ നമ്മെക്കുറിച്ചുള്ള സഹതാപവും സങ്കടവും, ഇങ്ങനെ അനേക രീതിയിലുള്ള പിശാചിന്റെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. അവൻ നമ്മെ തെറ്റിച്ചു കളയും. അതെല്ലാം പിശാചിന്റെ കള്ളങ്ങളാണ്. എന്നാൽ നാം ബൈബിൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ സത്യങ്ങൾ നാം കേൾക്കുന്നു. ഇന്നിവിടെ പല കാര്യങ്ങളും ദൈവത്തിന്റെ സത്യങ്ങളായി നാം കേട്ടു. ദൈവത്തിന്റെ സത്യങ്ങളിൽ നിന്ന് ഒരു കാര്യം ഞാൻ നിങ്ങളെ പറഞ്ഞ് റിമൈൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പ്ലീസ് ലെറ്റ് എസ് ടേൺ ടു ഐസയാ 43. യെശയ്യാവ് 43-ാം അധ്യായം. അവിടെ ദൈവത്തിന്റെ ഒരു സത്യം നിങ്ങളെ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ട് കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഐസയാ 43 1-ാം വാക്യം. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ, നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. ഇത് ദൈവത്തിൻ്റെ ഒരു സത്യമാണ്. വീണ്ടും നാലാം വാക്യം നോക്കുക. നീ എനിക്ക് വിലയേറിയവനും മാന്യനും ആകുന്നു, ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. യു ആർ വാല്യുബിൾ ടു മീ ആൻഡ് ഓണറബിൾ ടു മീ. ഇത് ദൈവം ഇസ്രായേൽ ജനതയോട് പറഞ്ഞ കാര്യമാണ്. നാമും ഒരർത്ഥത്തിൽ ഇസ്രായേൽ ജനത തന്നെയാണ്. നാം ലിറ്ററലായിട്ടല്ല, ആത്മീയമായി നാമും ഇസ്രായേൽ മക്കൾ തന്നെയാണ്. ആകയാൽ ഈ വചനം നമുക്കും ആപ്ലിക്കബിൾ ആണ്. ഇവിടെ ദൈവത്തിൻ്റെ സത്യം എന്താണ്? ഞാൻ നിങ്ങളും ദൈവത്തിന് വിലപ്പെട്ടവർ ആകുന്നു. യു ആൻഡ് മീ, വി ആർ വാല്യുബിൾ ടു ഗാഡ്. ആ കാര്യം നാം ഇന്ന് കേട്ട കാര്യങ്ങളുടെ ഒരു സംക്ഷിപ്തമായി നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. ഞാൻ ദൈവത്തിന് വിലപ്പെട്ട ഒരാളാണ്. നാം ഇവിടെ പല കാര്യങ്ങളും കേട്ടു. നമുക്ക് പല ന്യൂനതകളുണ്ട്. ചിലപ്പോൾ നമുക്ക് നമ്മെക്കുറിച്ച് തന്നെ അഭിമാനമില്ല. എനിക്ക് പൊക്കമില്ല, എൻ്റെ കളറ് ശരിയല്ല, അല്ലെങ്കിൽ എനിക്ക് പൊക്കം കൂടിപ്പോയി അല്ലേ, വണ്ണമുണ്ട് അല്ലെങ്കിൽ വണ്ണമില്ല, എനിക്ക് ഞങ്ങളുടെ വീട്ടിലൊന്നും വലിയ സാമ്പത്തികമില്ല, വിദ്യാഭ്യാസം കുറവാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ കൾച്ചർ, സിറ്റിയിൽ നിന്നൊക്കെ വരുന്നവർക്ക് ഭയങ്കര കൾച്ചറാണ്, അവരൊക്കെ ഭയങ്കര കൾച്ചേർഡാണ്, ഞങ്ങൾക്ക് അങ്ങനെ, ഞങ്ങൾ പാവപ്പെട്ടവരാണ്. അനേക രീതിയിലുള്ള ഇങ്ങനെയുള്ള നമ്മെക്കുറിച്ച് തന്നെ ഉള്ള ചെറിയ ചിന്തകൾ, നമ്മെ ചെറുതാക്കുന്ന, നമ്മെ സങ്കടപ്പെടുത്തുന്ന പല ചിന്തകളും നമ്മുടെ മനസ്സിൽ വരാം. എന്നാൽ കർത്താവ് പറയുന്നു, യു ആർ വാല്യുബിൾ ടു മീ, ഐ നോ യു പേഴ്സണലി. ഞാൻ നീ എനിക്ക് വിലയേറിയവനും മാന്യനുമാകുന്നു. നാലാം വാക്യം മറന്നു പോകരുത്. നീ എനിക്ക് വില ഏറിയവനും മാന്യനുമാകുന്നു, ആകയാൽ ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. ആകയാൽ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിലും എക്സ്റ്റേണലായിട്ടുള്ള ഭൗതികമായ സാമ്പത്തികമായ കാര്യങ്ങളോ കൾച്ചറോ നീളമോ പൊക്കമോ കളറോ ഇതൊന്നും നാം നോക്കി നാം വിഷമിക്കരുത്. ദൈവജനം എന്താ പറയുന്നത്? നമ്മുടെ ഉള്ളിലൊരു ആത്മാവുണ്ട്. ആത്മാവ് എന്റെ വില എത്രയുണ്ട് പറഞ്ഞേ? സകല ലോകത്തെക്കാളും വിലയുള്ള ഒരു ആത്മാവിനെ ദൈവം നമ്മുടെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, ഐ ആം വാല്യുബിൾ ടു ഗാഡ്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ദൈവവുമായിട്ട്, സ്വർഗത്തിലുള്ള നമ്മുടെ പിതാവുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ട്. അതുണ്ടാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് എത്ര പേർക്ക് ഉറപ്പുണ്ട് ദൈവവുമായിട്ടും എനിക്കൊരു ബന്ധമുണ്ടെന്ന്? ആ ബന്ധം കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെയാണ് ഉണ്ടാകുന്നത്. നിങ്ങൾ പലർക്കും ആ ബന്ധം ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്കുണ്ടാകണം. ഇങ്ങനെയുള്ള യൂത്ത് ക്യാമ്പുകളിൽ വെച്ചാണ് പലപ്പോഴും നമുക്ക് ഒന്നുകിൽ ആ ബന്ധം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ആ ബന്ധം ശക്തമാകുന്നത്. ഡിസ്ട്രാക്ഷൻസ് തള്ളിക്കളയുവാനും കർത്താവിനോടുള്ള ആ ഭക്തിയിൽ മുമ്പോട്ട് പോകാനും ഇങ്ങനെയുള്ള ക്യാമ്പുകൾ നമ്മെ സഹായിക്കും. യോഹന്നാന്റെ സുവിശേഷം 1:12, ജോൺസ് ഗോസ്പെൽ 1:12, അവിടെ എന്താണ് പറയുന്നത്? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന മിക്ക പേർക്കും ദൈവമക്കളാകാൻ ദൈവം അധികാരം കൊടുത്തു. അങ്ങനെയാണോ? അങ്ങനെയല്ല. യേശുവിനെ കൈക്കൊണ്ട് അവനെ രക്ഷകന് നാഥനുമായി സ്വീകരിച്ച് ഏറ്റുപറയുന്ന ഏവർക്കും നിങ്ങൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണെങ്കിൽ, യേശുവിനെ രക്ഷകന് നാഥനുമായി സ്വീകരിച്ചവരാണെങ്കിൽ, നിങ്ങളുടെ പേര് ആ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിക്കുണ്ടോ ഒന്ന്? യുവർ നെയിം ഈസ് ഇൻ ദറ്റ് വേഴ്സ്. ഏവർക്കും എന്ന് പറയുമ്പോൾ എന്റെ പേരും നിങ്ങളുടെ പേരും അവിടെയുണ്ട്. എന്നാൽ നിങ്ങൾ ആരെങ്കിലും ആ ഒരു അനുഭവത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചോ എന്നെനിക്ക് ഉറപ്പില്ല. ഇറ്റ് ഈസ് പോസിബിൾ. നിങ്ങൾ 100 കുഞ്ഞുങ്ങൾ ഇവിടെയുണ്ട്. ഇതിൽ 5, 6, 10 പേര് നിങ്ങൾ യേശുവുമായും ഒരു വ്യക്തിപരമായ ബന്ധത്തിലേക്ക് വന്നിട്ടില്ലാത്തവർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഇറ്റ് ഈസ് പോസിബിൾ. ഈ നാളെയും മറ്റന്നാളും ഇനി 2 ദിവസം കൂടെ ഈ ക്യാമ്പുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ദൈവമേ ഇവിടെ വരുന്ന മിക്ക പേർക്കും ആ ഒരു ബന്ധമുണ്ട്, പക്ഷെ എനിക്ക് ആ ബന്ധമുണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല. ഐ എം നോട്ട് വെരി ഷുവർ. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് കർത്താവുമായി ഒരു ബന്ധമുണ്ടാകുവാനും യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് ഒരു പുതിയ സൃഷ്ടിയായി നിങ്ങളുടെ വീട്ടിലേക്ക് പോകുവാനും ഉള്ള സാധ്യത അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കുണ്ട് എന്ന് ഞാൻ ഉറപ്പു പറയാം. ഞാനും 15 വയസ്സുള്ളപ്പോഴാണ് കർത്താവായ യേശുവുമായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ച് ഒരു ദൈവത്തിൻ്റെ മകനെന്നുള്ള ഉറപ്പ് എനിക്കുണ്ടായത്. അതിനുശേഷം അനേക ക്യാമ്പുകളിലും മീറ്റിങ്ങുകളിലും കോളേജിലുള്ള പ്രെയർ ഗ്രൂപ്പുകളിലും ഒക്കെയും പങ്കെടുത്ത് കർത്താവിലുള്ള ഒരു വളർച്ച അനേക വർഷങ്ങളായി ഉണ്ടായി. അങ്ങനെയാണ് ഞാൻ ഈ നിൽക്കുന്ന പോലെ ഇവിടെ നിൽക്കുന്നത്. അയാൽ നിങ്ങൾക്ക് അങ്ങനെ കിട്ടുന്ന ഒരവസരവും നഷ്ടപ്പെടുത്തരുത്. കോളേജിലെ പ്രയർ മീറ്റിംഗ് ആകാം, ചേർച്ചിലെ മീറ്റിംഗ്സ് ആകാം, യൂത്ത് ക്യാമ്പുകളാകാം, കിട്ടുന്ന അവസരങ്ങളൊന്നും നഷ്ടപ്പെടുത്തരുത്. ഞങ്ങളുടെ മക്കളെയൊക്കെയും കഴിയുന്ന എല്ലാ നല്ല യൂത്ത് ക്യാമ്പുകൾക്കും ഇതുപോലുള്ള മിഷണറി ക്യാമ്പുകളോ വാട്ടവർ ക്യാമ്പ്സ് നല്ല കാര്യങ്ങൾക്കൊക്കെയും ഞങ്ങൾ വിടുമായിരുന്നു. അത് അവരുടെ ജീവിതത്തിലും പ്രയോജനപ്പെട്ടു എന്നെനിക്കറിയാം. നിങ്ങൾ രക്ഷിക്കപ്പെട്ട കർത്താവിനെ അറിയുന്ന ദൈവമക്കളായ കുഞ്ഞുങ്ങളാണെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ഉറപ്പുണ്ടാകണം, എനിക്ക് സ്വർഗത്തിൽ ഒരു പിതാവുണ്ട്, ഞാൻ ആ പിതാവിന്റെ മകനാണ് മകളാണ്. ആ നിശ്ചയമുണ്ടോ? എത്ര പേർക്ക് ആ ഉറപ്പുണ്ട്, ഞാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ മകനാണ് അല്ലെങ്കിൽ മകളാണ്? നിങ്ങളുടെ കൈ ഉയർത്തി കാണിക്കാമോ? എത്ര പേർക്ക് ശരിക്കും ആ ഒരു ഉറപ്പുണ്ട്? ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ്, ഐ എം ഗോഡ്സ് സൺ ഡോട്ടർ. താങ്ക് യു. നിങ്ങൾ മിക്കപേരും കൈ ഉയർത്തി എങ്കിലും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ചിലർക്ക് സംശയമുള്ളവരുണ്ട്, കൈ ശരിയായിട്ട് ഉയർത്താത്തവരോ അറച്ചറച്ചറച്ച് കൈ ഉയർത്തുന്നവരോ ഒക്കെ ഉണ്ട്. ദാറ്റ് ഷോസ് യു നീഡ് ടു ബി ഷുവർ. അക്കാര്യത്തെ സംബന്ധിച്ച് ഞാൻ ദൈവത്തിന്റെ മകനാണെന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് വളരെ നല്ല ഒരു നിശ്ചയം ഉറപ്പ് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ബൈബിളിൽ നിന്ന് വായിച്ചു, യേശുവിനെ കൈക്കൊണ്ട് അവനെ രക്ഷകനായി ഏറ്റെടുത്ത ഏവർക്കും ദൈവത്തിന്റെ മകനോ മകളോ ആകാൻ ദൈവം അനുവാദം കൊടുത്തു. അതുകൊണ്ട് തന്നെ അത്യുന്നതനായ ദൈവത്തിന്റെ മകൻ അഥവാ മകൾ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ദൈവത്തിന് വിലപ്പെട്ടവരാണ്, ദൈവത്തിന് മാന്യന്മാരാണ്. ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്, പാപത്തിന്റെ പ്രലോഭനങ്ങളുണ്ട്, വീഴ്ചകൾ ഉണ്ടാകുന്നുണ്ട്, പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള കുറവുകൾ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്, അതുണ്ടാകാം. എന്നാൽ അതിനെയൊക്കെ നാം കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് അതിനെ നേരിട്ട് നാം മുമ്പോട്ട് പോകണം. ഈ ഇങ്ങനെയുള്ള മീറ്റിംഗുകളിൽ നിങ്ങൾക്ക് അതിനുള്ള കൃപയും ശക്തിയും ദൈവം നിശ്ചയമായിട്ടും തരും. ബൈബിളിൽ നിങ്ങൾ മക്കളാണെന്ന് മാത്രമല്ല മറ്റനേകം പദവികളെക്കുറിച്ചും ദൈവവചനത്തിൽ പറയുന്നു. നിങ്ങളെ യേശുവിന്റെ സ്നേഹിതന്മാരായി വിളിച്ചിരിക്കുന്നു. യു ആർ ദ ഫ്രണ്ട്സ് ഓഫ് ജീസസ്. പിന്നീട് യേശു പറഞ്ഞു, നിങ്ങളൊക്കെ എന്റെ സഹോദരന്മാരാണ്. യേശുവിന്റെ സഹോദരി സഹോദരന്മാരാണ് നാം. അങ്ങനെ നാം വിലപ്പെട്ട വ്യക്തികളാണ് എന്ന് നാം ഉറപ്പാക്കണം. നാം ശിഷ്യന്മാരാണ്. അതിനേക്കാളൊക്കെ ഉയർന്ന ഒരു പദവിയുണ്ട്, യേശുക്രിസ്തുവിന്റെ മണവാട്ടിയാകുവാൻ, കാന്തയാകുവാൻ. ആത്മീയ അർത്ഥത്തിലാണ് അത് പറയുന്നത്. നമ്മെ വിളിച്ചിരിക്കുന്നു ടു ബിക്കം ദ ബ്രൈഡ് ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ആ ഒരു ദർശനത്തോടെ നാം മുമ്പോട്ട് പോകണം. ഞാൻ വിലയില്ലാത്ത ഒരാളല്ല, ഐ ആം വാല്യുബിൾ ടു ഗോഡ്. മാത്രമല്ല ദൈവത്തിന്റെ ഭവനക്കാരെന്നും ദൈവത്തിന്റെ വിശുദ്ധ ജനമെന്നും നമ്മെ വിളിച്ചിരിക്കുന്നു. മാത്രമല്ല നമ്മെ ദൈവത്തിന്റെ സഹപ്രവർത്തകരായി വിളിച്ചിരിക്കുന്നു. വി ആർ കോൾഡ് ടു ബി കോ വർക്കേഴ്സ് വിത്ത് ഗാഡ്. ഞാൻ ഈ പറഞ്ഞതിന്റെയൊക്കെ അർത്ഥം, നാം ഒന്നും കുറഞ്ഞ ആളുകളല്ല. ദൈവത്തിന്റെ സന്നിധിയിൽ മുമ്പിൽ വരുമ്പോൾ നാം ഭിക്ഷക്കാരെ പോലെയോ ഓർഫൻസിനെ പോലെയോ അഗതികളെ പോലെയോ അല്ല വരുന്നത്. വി കം ടു ഗാഡ് ആസ് ഹിസ് ഓൺ സൺസ് ആൻഡ് ഡോട്ടേഴ്സ് വിത്ത് അതോറിറ്റി. നമ്മുടെ വലിപ്പം നാം പലപ്പോഴും അറിയുന്നില്ല. നിങ്ങൾ എത്ര പേർ ആനയെ കണ്ടിട്ടുണ്ട്? നിങ്ങളെല്ലാവരും ആനയെ കണ്ടിട്ടുണ്ട്. മുൻപ് കാലത്തൊക്കെ പണ്ടൊക്കെ ഈ തടി വലിക്കുകയൊക്കെ ചെയ്യുന്നത് ആനയായിരുന്നു. ഇപ്പോൾ വലിയ ക്രെയിനുകൾ ഉപയോഗിച്ചാണ് തടി വലിക്കുന്നത്. എന്നാലും നമ്മുടെ നാട്ടിലൊക്കെ ആനകളുണ്ട്. ഈ ആനകളെ നയിച്ചുകൊണ്ട് പോകുന്ന മനുഷ്യന് എത്രയും വലിപ്പമുണ്ട്? ആനയുമായിട്ട് കമ്പയർ ചെയ്താൽ അയാൾ വളരെ പെൻസിൽ പോലുള്ള ഒരു ചെറിയ മനുഷ്യനാണ്. ഈ വലിയ ഇത്രയും വലിയ ബിഗ് എലിഫന്റിനെ ഈ ചെറിയ മനുഷ്യൻ കൺട്രോൾ ചെയ്തുകൊണ്ട് പോകുന്നത് വളരെ രസകരമായൊരു കാര്യമാണ്. പക്ഷെ അതിന്റെ പുറയിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇത്ര വലിയ ആനയെ ഈ ചെറിയ മനുഷ്യൻ കൺട്രോൾ ചെയ്തുകൊണ്ട് പോകുന്നത്? അതിനെക്കുറിച്ച് രസകരമായിട്ടൊരാൾ പറഞ്ഞത്, ഈ ആനയ്ക്ക് അതിന്റെ സൈസ് അറിഞ്ഞുകൂടാ. അതിനൊരിക്കലും അതിന്റെ ശരീരം കാണാൻ കഴിഞ്ഞിട്ടില്ല. അതിനെ ആരും കണ്ണാടിയൊന്നും കാണിച്ചിട്ടില്ല. അതിന്റെ കണ്ണുകൾ രണ്ട് സൈഡിലോട്ടായിരിക്കുന്ന ചെറിയ കണ്ണുകളാണ്. ഒരിക്കലും ആനയ്ക്ക് അതിന്റെ സൈസും അതിന്റെ ശക്തിയും ഒന്നും അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഈ മനുഷ്യനെ നിയന്ത്രിക്കുന്നത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, ഞാനും നിങ്ങളും തീരെ കുറഞ്ഞവരാണെന്ന് വിചാരിക്കരുത്. നാം പലപ്പോഴും നമ്മുടെ സൈസ് അറിയുന്നില്ല. അതുകൊണ്ടാണ് ഈ സാത്താൻ നമ്മെ ഡിസ്ട്രാക്ട് ചെയ്ത് അവന്റെ ഇഷ്ടമനുസരിച്ച് ഡാൻസ് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ നാം നമ്മുടെ സൈസ് അറിയണം. പിശാചിന് എന്റെ മേൽ കാര്യമില്ല. റോമൻസ് 16:20 ഇങ്ങനെ പറയുന്നു, 16:20, സമാധാനത്തിന്റെ ദൈവമോ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ച് മെതിച്ച് കളയും. അതൊരു വലിയ പ്രോമിസാണ്. ദൈവമക്കൾ എന്നുള്ള പദവി നമുക്കുള്ളത് കൊണ്ട് പിശാചിന് നമ്മെ ഉപദ്രവിക്കാൻ ദൈവം അനുവാദം കൊടുത്തിട്ടില്ല. നാം പിശാചിന്റെ അസത്യങ്ങൾ, അവന്റെ കള്ളങ്ങൾ കേട്ട് വിശ്വസിക്കരുത്. നാം ദൈവത്തിന്റെ വചനം ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകണം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ചുരുക്കട്ടെ. നിങ്ങളുടെ ഈ ഒന്നാം ദിവസം അനുഗ്രഹമുള്ള ഒരു ദിവസമായിരുന്നു. ഇന്ന് രാവിലത്തെ ആദ്യത്തെ ക്ലാസ്സിൽ ദൈവത്തിന്റെ ദാസൻ സാക് ബ്രദർ പറഞ്ഞു, പരിശുദ്ധാത്മാവിന്റെ ഒരു ഫുൾനെസ്, ആത്മാവിന്റെ നിറവ് ആണ് നമ്മെ ജയകരമായി മുമ്പോട്ട് നയിക്കുവാനിടയാകുന്നത്. ഒരിക്കൽ ആത്മാവിൽ നിറഞ്ഞു എന്നുള്ള അനുഭവത്തിൽ നാം തൃപ്തരായിരിക്കരുത്. വി നീഡ് ടു ബി ഇൻ ദ ഫുൾനെസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ദൈവത്തോട് നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഈ മീറ്റിംഗുകളിൽ വെച്ചും കർത്താവേ, എനിക്ക് നിന്റെ ആത്മാവിന്റെ ഒരു സന്ദർശനവും നിറവും ആവശ്യമാണ്. എന്നെ ആത്മാവിൽ നിറച്ച് ഇവിടുന്ന് പറഞ്ഞയക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുക. നിശ്ചയമായും ദൈവം നിങ്ങളെ ആത്മാവിൽ നിറച്ച് അനുഗ്രഹിച്ച് പറഞ്ഞയക്കും. നിങ്ങൾ യേശുവുമായും വ്യക്തിപരമായ ബന്ധം ഇതുവരെയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ ഇപ്പോൾ മുതൽ പ്രാർത്ഥിക്കുക. കർത്താവേ, ഇന്നും നാളെയും മറ്റന്നാളും ഉണ്ട്, രണ്ട് ദിവസം കൂടെ ഉണ്ട്. ഞാൻ വന്നതുപോലെ മടങ്ങിപ്പോകരുത്. യേശുവിനെ അറിഞ്ഞ ഇവിടെ ഇരിക്കുന്ന മറ്റ് മിക്ക കുട്ടികളെയും പോലെ യേശുവുമായൊരു ബന്ധം സ്ഥാപിച്ച് ഒരു ദൈവത്തിന്റെ മകനോ മകളോ ആയി ഇവിടെ നിന്ന് പോകുവാൻ എന്നെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാമോ? നിശ്ചയമായും ഈ ക്യാമ്പ് നിങ്ങൾക്കൊരു വഴിത്തിരിവായിരിക്കും. ദൈവം നിങ്ങളെ സഹായിക്കും, അനുഗ്രഹിക്കും എന്ന് ഞാൻ നിശ്ചയമായിട്ടും വിശ്വസിക്കുന്നു. ഈ കേൾക്കുന്ന വചനങ്ങൾ എല്ലാം നമുക്ക് എല്ലാം മനസ്സിലായെന്ന് വരത്തില്ല, സാരമില്ല. എന്നാൽ നിങ്ങൾ കുറിച്ചെടുക്കണം, നോട്ട് എഴുതിയെടുക്കണം. വീട്ടിൽ കൊണ്ടുപോയി വായിക്കുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ വീണ്ടും അത് മനസ്സിൽ ഓർമ്മയായിട്ട് വരും. ദൈവം നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഈ ദിവസങ്ങളിൽ നൽകിക്കൊണ്ടിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഈ കാര്യങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. എല്ലാവരും തലസ്ഥാനങ്ങൾ എഴുതി നിൽക്കാമോ? നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. മറ്റെല്ലാ ചിന്തകളും ഡിസ്ട്രാക്ഷൻസും മാറ്റി ഇന്ന് രാവിലെ മുതൽ കർത്താവ് നമ്മോട് ഇടപെട്ട വചനങ്ങളെ ഏറ്റെടുത്ത് വിശ്വാസത്താൽ ജീവിതത്തിൽ ഏറ്റെടുത്ത് കർത്താവെ, ഞാൻ ഈ വചനങ്ങളെ ഏറ്റെടുക്കുന്നു. ഇവ എനിക്ക് വേണ്ടിയായിരുന്നു, മറ്റാർക്കും വേണ്ടിയല്ല, എനിക്ക് വേണ്ടിയായിരുന്നു. കർത്താവെ, നീ എന്നെ സ്നേഹിക്കുന്നു. യേശുവേ, ഞാൻ അവിടുത്തെ മകനാണ്, മകളാണ്. ഞാൻ നിനക്ക് വിലപ്പെട്ട ഒരു വ്യക്തിയാണ്. ഞാൻ നിനക്ക് നിന്റെ മുമ്പിൽ മാന്യനാണ്. നീ എന്നെ സ്നേഹിക്കുന്നു. ആകയാൽ എന്റെ കുറവുകളെ, എനിക്കില്ലാത്ത കാര്യങ്ങളെ, ബലഹീനതകളെ, മറ്റുള്ളവർക്കുള്ളതും എനിക്കില്ലാത്തതുമായ കാര്യങ്ങളെ ഞാൻ വലുതാക്കി ചിന്തിച്ച് സങ്കടപ്പെടുവാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവേ, നീ എനിക്ക് തന്നതെല്ലാം എനിക്ക് നന്മയ്ക്ക് വേണ്ടിയാണ്. എനിക്ക് ആവശ്യമുള്ളതെല്ലാം നീ നൽകിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ സ്തുതിക്കുന്നു എന്ന് പറയാം. കർത്താവേ, നാളെയും മറ്റന്നാളും ഇനിയുള്ള രണ്ട് ദിവസങ്ങളിലും അങ്ങയുടെ വചനം നൽകിക്കൊണ്ടിരിക്കണമേ. ക്രിസ്തുവിനോടുള്ള പതറിപ്പോകാത്ത ആ ഒരു ഭക്തിയും സ്നേഹവും, അൺഡിസ്ട്രാക്റ്റഡ് ഡിവോഷനിൽ എങ്ങനെ മുമ്പോട്ട് വളരണമെന്നെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്റെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ആത്മാവിന്റെ ഫുൾനെസ്സോടെ ജീവിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ലെറ്റ് മീ കണ്ടിന്യൂ ഇൻ ദ ഫുൾനെസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. Let me know that I am important to you and valuable to you, O Lord. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ പ്രിയപിതാവേ, ഈ യൂത്ത് ക്യാമ്പിൽ പങ്കെടുക്കുവാനായിട്ട് ഞങ്ങൾക്കൊക്കെയും കടന്നു വരുവാൻ ഞങ്ങൾക്ക് അനുവാദം നൽകിയല്ലോ. യാത്ര ചെയ്ത് ഇവിടെ എത്തുവാൻ ഈ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് നീ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. അവരൊക്കെ നല്ല ആഗ്രഹത്തോടെ, നല്ല മനസ്സോടെ വന്നിരിക്കുന്നു. ദൈവമേ, അവിടുന്ന് അവരുടെ ആവശ്യങ്ങളെ മീറ്റ് ചെയ്യണമേ. അവർ നേരിടുന്ന പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ, ടെൻഷൻസ്, അവരുടെ മനസ്സിലെ ഭയങ്ങൾ, ആകുല ചിന്തകൾ ഇതെല്ലാം മാറ്റി കർത്താവിന്റെ വചനത്തെ പോസിറ്റീവായി വിശ്വസിച്ച് ഉറച്ച് ഇവിടുന്ന് പോകുവാൻ നീ അവരെ സഹായിക്കണമേ. കർത്താവെ, പിശാചിന്റെ കള്ളങ്ങളെ അവർ വിശ്വസിക്കാതെ വണ്ണം അതിനെ തിരിച്ചറിഞ്ഞ് അതിനെ തള്ളിപ്പറയുവാൻ, തള്ളിക്കളയുവാൻ നീ അവർക്ക് ആവശ്യമായ പരിജ്ഞാനം കൊടുക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുള്ള ഡിസേൺമെന്റ് കൊടുക്കണമേ കർത്താവേ. ഇത് പിശാചിന്റെ ഒരു ഭോഷ്കാണ്. ദിസ് ഈസ് എ ലൈ ഓഫ് ദ ഡെവിൾ എന്ന് അങ്ങനെയുള്ള ചിന്തകളെ തിരിച്ചറിയുവാൻ, അതിനെ തള്ളിക്കളയുവാനും ഇതിന്റെ മക്കൾക്ക് കൃപ കൊടുക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇത്രത്തോളം നീ സഹായിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ കളികളിലും മറ്റെല്ലാ കാര്യങ്ങളും കൂടെ ഞങ്ങളെ പഠിപ്പിച്ചുവല്ലോ. ഞങ്ങൾക്ക് ആർക്കും ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഞങ്ങൾ മറ്റുള്ളവരുടെ മേൽ ഡിപ്പെൻഡന്റ് ആണ്. മറ്റുള്ളവരുടെ സഹായം ആവശ്യമാണ്, കൂട്ടായ്മ ആവശ്യമാണ്, പ്രാർത്ഥന ആവശ്യമാണ്. ഇതൊക്കെയും കർത്താവേ ഞങ്ങളോട് നീ ഇടപെട്ടു ചെയ്തുകൊണ്ടിരുന്നതിനായി നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളെ നിന്റെ വചനത്താൽ നിറച്ച് ഞങ്ങളുടെ ഉള്ളിലുള്ള സംശയങ്ങൾ മാറ്റി ഈ വരുന്ന ദിവസങ്ങളിലെ ഉള്ള ഈ ക്യാമ്പിന്റെ ഈ ദിവസങ്ങളിൽ അനുഗ്രഹ നിറവോടെ ആത്മാവിന്റെ നിറവോടെ ഒരു പുത്തൻ ദർശനം പ്രാപിച്ച് മടങ്ങിപ്പോവാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രി നല്ല വിശ്രമം നൽകണമേ. ഇനിയുള്ള മീറ്റിംഗിന്റെ ഭാഗങ്ങളിലും അവിടുന്ന് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേക്ക് സകല മഹത്വവും ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ക്രിസ്തു യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഇരിക്കാം.